2022 ഓഗസ്റ്റ് 21 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് നസറിൻ. വിഴിഞ്ഞം തുറമുഖം ഇനിയും ചുരുട്ടിക്കെട്ടിക്കരുത്. പ്രത്യേക ലേഖകൻ PH സനൽകുമാർ എഴുതുന്നു. തിരുവനന്തപുരത്തിന്റെ വികസന സ്വപ്നമാണ് വിഴിഞ്ഞം ആഴക്കടൽ തുറമുഖം. ഇന്ത്യയിലില്ലാതിരുന്ന മദർ പോർട്ട് യാഥാർത്ഥ്യമാകുന്നത് ഇങ്ങ് തെക്ക് തിരുവനന്തപുരത്താണ്. അതുകൊണ്ടുതന്നെ വാണിജ്യ കൈമാറ്റങ്ങളുടെ പറദീസയാണ് വിഴിഞ്ഞത്തിലൂടെ തുറക്കാൻ പോകുന്നത്. അതിന്റെ നേട്ടം തിരുവനന്തപുരം നഗരത്തിലും ജില്ലയിലെ ജനങ്ങൾക്കും കേരള സംസ്ഥാനത്തിനും കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നിട്ടും അതിനെതിരെ സമരങ്ങൾ അരങ്ങേറുമ്പോൾ ഇടപെടേണ്ടവർ കയ്യും കെട്ടി കാഴ്ച കണ്ടിരിക്കുകയാണ്. ഇത്തരം നടപടികൾ തുടർന്നാൽ നഷ്ടപ്പെടുക സംസ്ഥാനത്തിന്റെ വികസന സാധ്യതകളാണ്. CP കണ്ട വികസന സ്വപ്നം. ഒരു ജനാധിപത്യ സർക്കാരിനും കഴിഞ്ഞിട്ടില്ലാത്ത തരത്തിൽ തിരുവിതാംകൂറിൽ നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ദിവാൻ സർ CP രാമസ്വാമി അയ്യരാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ ആദ്യമായി മനസ്സിലാക്കിയതും യാഥാർത്ഥ്യമാക്കാൻ ഇറങ്ങിത്തിരിച്ചതും. പള്ളിവാസൽ, പീച്ചിപ്പാറ ഇലക്ട്രിക് പദ്ധതി, തിരുവിതാംകൂറിൽ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതികൾ, പെരിയാർ വന്യമൃഗ സംരക്ഷണം, തിരുവനന്തപുരം കന്യാകുമാരി റോഡ് ദേശവൽക്കരണം, രാജ്യത്താദ്യമായി 88 മൈൽ ദൂരം തിരുവിതാംകൂർ കന്യാകുമാരി റോഡ് റബ്ബർ ടാറിംഗ്, പാവപ്പെട്ട കുട്ടികൾക്കായി സ്കൂളിൽ ഉച്ചഭക്ഷണ പദ്ധതി, പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറായി മാറിയ ട്രാവൻകൂർ ബാങ്ക്, ആലുവ അലൂമിനിയം ഫാക്ടറി, FACT, തിരുവിതാംകൂർ സിമെന്റ് ഫാക്ടറി, ടൈറ്റാനിയം ട്രാവൻകൂർ അയോൺസ്, പിന്നീട് കേരള സർവകലാശാലയായ ട്രാവൻകൂർ സർവകലാശാല, ഇന്ത്യയിൽ ആദ്യമായി സൌജന്യ നിർബന്ധിത വിദ്യാഭ്യാസ പദ്ധതി തുടങ്ങി നിരവധി വികസന പദ്ധതികളുടെ ഉപജ്ഞാതാവായ മികച്ച ഭരണാധികാരിയാണ് സർ CP. അദ്ദേഹം വിഴിഞ്ഞം തുറമുഖത്തിൽ കണ്ണുവെച്ചെങ്കിൽ അത് സംസ്ഥാനത്തിന്റെ വികസനത്തിന് എത്രത്തോളം നിർണായകമാണെന്ന് ബോധ്യമായിട്ടാവണം. ആ ദീർഘദർശിത്വത്തെക്കുറിച്ച് ഇനിയെങ്കിലും നമുക്ക് ബോധ്യപ്പെടേണ്ടതാണ്. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുൻപേ കണ്ടുപിടിച്ചതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ. എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം കഴിഞ്ഞിട്ടും അതിൽ നിന്ന് ഒരു ചുവടുപോലും മുന്നോട്ടു പോകാൻ സംസ്ഥാനത്തിനായില്ല. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകാതിരിക്കാൻ വർഷങ്ങളായി മറ്റ് അന്താരാഷ്ട്ര തുറമുഖ ഏജൻസികൾ നിരന്തരം ശ്രമിച്ചിരുന്നുവെന്നതും തിരിച്ചറിയണം. വിഴിഞ്ഞം പദ്ധതിക്ക് 2012 പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചെങ്കിലും ഏറെക്കാലം ഒന്നും നടന്നില്ല. പിന്നീട് 3 വർഷങ്ങൾ കഴിഞ്ഞ് 2015 ഏറെ വിവാദങ്ങൾക്കൊടുവിൽ അദാനിയുമായി സംസ്ഥാന സർക്കാർ തുറമുഖ നിർമ്മാണത്തിന് കരാർ ഒപ്പിടുന്നത്. 1000 ദിനങ്ങൾ കൊണ്ട് 1ാം ഘട്ടം പൂർത്തിയാകുമെന്നായിരുന്നു അദാനി ഗ്രൂപ്പ് അറിയിച്ചിരുന്നത്. അതുപ്രകാരം 2019 നിർമ്മാണം പൂർത്തിയാകേണ്ടതായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. നിലയ്ക്കാത്ത സമരങ്ങൾ. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് ആദ്യം എതിരെ നിന്നത് ഇടതുപക്ഷ സംഘടനകളാണ്. അതെല്ലാം പറഞ്ഞു തീർത്താണ് 2015 നിർമ്മാണത്തിന് തുടക്കമിട്ടത്. പരിസ്ഥിതി പഠനങ്ങളും സാമൂഹികാഘാത പഠനങ്ങളും തുടങ്ങി എല്ലാ കടമ്പകളും മറികടന്നാണ് നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ ഇത്രയും വലിയ വികസന പദ്ധതി നടപ്പാക്കുമ്പോൾ അതിന് സർക്കാർ തലത്തിൽ സഹായങ്ങൾ നൽകാൻ ഒരു നോഡൽ ഭരണ സംവിധാനം ഒരുക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ടോ അതുണ്ടായില്ല. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ നടന്നോട്ടെ എന്ന് ആഗ്രഹിക്കുന്നതുപോലെയാണ് സംസ്ഥാനത്തിന്റെ നിലപാടുകൾ. ആവശ്യത്തിന് കല്ലുകിട്ടാതെയും മതിയായ സർക്കാർ സഹായങ്ങൾ ലഭിക്കാതെയും വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങി. അതിനിടയിലാണ് ജനകീയ സമരങ്ങൾ. വിഴിഞ്ഞത്ത് തുറമുഖമുണ്ടാകുമ്പോൾ അവിടെ താമസിച്ചിരുന്ന നിരവധി പേരുടെ വീടും വസ്തുവകകളും നഷ്ടമായെന്നത് വസ്തുതയാണ്. അതിനെല്ലാം പരിഹാരം ഉറപ്പാക്കിയാണ് നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ അത് പറഞ്ഞ പോലെ കിട്ടാതെ വരുമ്പോഴാണ് അറ്റകൈ എന്ന നിലയിൽ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചുവെന്നത് വിലയിരുത്തപ്പെടേണ്ടതാണ്. വികസന കാര്യങ്ങളോട് സർക്കാരുകളുടെ താൽപര്യമില്ലായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സംഘടിത സമുദായമായതുകൊണ്ടാണ് ലത്തീൻ സഭ സമരത്തിനൊരുമ്പെട്ടത്. അത് വികസന വിരുദ്ധമാണെന്ന് പറയാനാവില്ല. അവരുടെ ആവശ്യങ്ങൾ സമരത്തിനൊരുങ്ങുന്നതിനു മുൻപ് തന്നെ പരിഹരിക്കാൻ സംവിധാനം ഉണ്ടാകേണ്ടതായിരുന്നു. ലത്തിൻ സഭക്കാരുടെ മാത്രമല്ല നാടാർ, മറ്റ് ഹിന്ദു വിഭാഗങ്ങൾ എന്നിവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടണം. അതിൽ രാഷ്ട്രീയമല്ല, വികസന താൽപര്യമാണ് മുന്നിൽ കാണേണ്ടത്. എളുപ്പമല്ല കാര്യങ്ങൾ. UDF കാലത്ത് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി ഒപ്പുവച്ച 7,525 കോടി രൂപയുടെ തുറമുഖ നിർമ്മാണ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിൻവാങ്ങുക ഒരു സർക്കാരിനും എളുപ്പമല്ല. നഷ്ടപരിഹാരവും കേസും താങ്ങാവുന്നതിലും അധികമാകും. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര വേഗത്തിൽ പദ്ധതി പൂർത്തിയാക്കി അതിന്റെ നേട്ടം സംസ്ഥാനത്തിന് ലഭ്യമാക്കുകയാണ് പ്രായോഗിക വഴി. 1000 ദിവസത്തിനകം പൂർത്തിയാക്കുമെന്നാണ് 2015 ഓഗസ്റ്റിൽ കരാർ ഒപ്പിടുമ്പോൾ ഗൗതം എസ് അദാനി പ്രഖ്യാപിച്ചത്. അതുപ്രകാരം 2018 സെപ്റ്റംബർ 1 പൂർത്തിയാകേണ്ടതായിരുന്നു. 2019 December 3 എന്ന സമയപരിധി പാലിക്കാനും അദാനിക്കായില്ല. സമയപരിധി ലംഘിച്ചാൽ ദിവസം 12 ലക്ഷം രൂപ വെച്ച് നഷ്ടപരിഹാരം നൽകാമെന്ന വ്യവസ്ഥ അനുസരിച്ച് സംസ്ഥാനം നോട്ടീസ് നൽകി. പക്ഷേ ഓഖി പാറകൾ ലഭിക്കാത്തത് എന്നിവ ചൂണ്ടിക്കാട്ടിയ അദാനി ഗ്രൂപ്പ് ആർബിട്രേഷന് പോകുമെന്ന് വ്യക്തമാക്കിയതോടെ സർക്കാർ പിന്നാക്കം പോയി. നിലവിൽ ഇരുകൂട്ടരുടെയും വാദങ്ങൾ 3-അംഗ സമിതി കേൾക്കുകയാണ്. ഓഗസ്റ്റ് 16 മുതൽ പ്രതിഷേധക്കാരുടെ ആവശ്യപ്രകാരം നിർമ്മാണ പ്രവൃത്തി നിർത്തിവച്ച കമ്പനി കവാടം ഉപരോധിച്ചുള്ള സമരമടക്കമുള്ള വിഷയങ്ങൾ ആർബിട്രേഷനിൽ ചൂണ്ടിക്കാട്ടുമെന്ന് സർക്കാരിന് ആശങ്കയുണ്ട്. വികസന നിക്ഷേപ സാധ്യതകൾക്കും ഇത് തിരിച്ചടിയാകും. വിഴിഞ്ഞം കൊണ്ടുവരുന്ന വികസനം, അന്താരാഷ്ട്ര തുറമുഖത്തിനു വേണ്ട മാനദണ്ഡങ്ങളായ അന്താരാഷ്ട്ര കപ്പൽപാതയുടെ സാമീപ്യം, തീരത്തുനിന്ന് 1 നോട്ടിക്കൽ മൈൽ അകലം വരെ 24 മീറ്റർ സ്വാഭാവിക ആഴം തുടങ്ങിയവയെല്ലാം നിർദ്ദിഷ്ട തുറമുഖത്തിന്റെ സവിശേഷതകളാണ്. നിർമ്മാണം പൂർത്തിയായി പൂർണ്ണ സജ്ജമാകുന്നതോടെ കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള തുറമുഖമായി മാറും. വിഴിഞ്ഞത്തുനിന്ന് 10 നോട്ടിക്കൽ മൈൽ ദൂരം അകലെയാണ് അന്താരാഷ്ട്ര കപ്പൽ ചാലുള്ളത്. ഈ ദൂരം തന്നെയാണ് വിഴിഞ്ഞത്തിന്റെ പ്ലസ് പോയിന്റും. കേരളത്തിലെ പ്രധാന തുറമുഖമായ കൊച്ചിക്കു പോലും ഈയൊരു മുൻതൂക്കമില്ല. രാജ്യത്തെ ആദ്യ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റിന്റെ ടെർമിനലായ വിഴിഞ്ഞം പോർട്ട് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരത്തിന്റെ മുഖഛായ മാറും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ആദ്യ തുറമുഖ പദ്ധതിയാണിത്. 7,700 കോടി രൂപ ചെലവിൽ ആദ്യഘട്ടം പൂർത്തിയാക്കുമ്പോൾ 1,00,000 TEU കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ് തുറമുഖത്തിനുണ്ടാവുക. നിലവിലുള്ള 800 മീറ്റർ ബെർത്ത് ഭാവിയിൽ 2,000 മീറ്ററാക്കി വർദ്ധിപ്പിക്കും. ഇതോടെ 3,00,000 TEU ആയി ശേഷി വർദ്ധിപ്പിക്കും. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഇതുവരെ കൊളംബോ തുറമുഖം കൈകാര്യം ചെയ്തിരുന്ന നല്ലൊരു ഭാഗം ഇന്ത്യൻ ഷിപ്മെന്റ് കാർഗോ വിഴിഞ്ഞത്തെത്തും. ഇന്ത്യയിലെ കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും നേട്ടമുണ്ടാകും. ദുബായ്, കൊളംബോ, സലാല, സിംഗപ്പൂർ തുടങ്ങിയ തുറമുഖങ്ങൾക്ക് പകരം വിഴിഞ്ഞം വഴി ട്രാൻസ്ഷിപ്മെന്റ് നടത്തുമ്പോൾ 1,500 കോടിയോളം രൂപ വിദേശ നാണ്യം ലഭിക്കും. മാത്രമല്ല തലസ്ഥാന നഗരങ്ങളിൽ നിരവധി പേർക്ക് അനുബന്ധ തൊഴിലവസരങ്ങളും ഉണ്ടാകും. ഷിപ്പിംഗ് ഏജന്റുമാർ, ലോജിസ്റ്റിക്സ് ട്രാൻസ്പോർട്ടേഷൻ സർവീസുകൾ, ഗോഡൌണുകൾ, കപ്പൽ മെയിന്റനൻസ്, കുടിവെള്ള പദ്ധതികൾ, വൈദ്യുതി വിതരണം, ഗതാഗതം, താമസ സൌകര്യം, ഹോട്ടൽ, ടൂറിസം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയവയൊക്കെ ആവശ്യമായി വരും. ഇതിലൂടെ സർക്കാരിന് നികുതി വരുമാനവും നിരവധി പേർക്ക് തൊഴിലവസരവും ലഭിക്കും. തുറമുഖത്തിനാവശ്യമായ സേവനമേഖലയിലെ നിരവധി പ്രവൃത്തികൾ ആവശ്യമായി വരുന്നതിനാൽ തിരുവനന്തപുരത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് ഇത് ഗുണമാകും. വേണ്ടത് പിന്തുണ മാത്രം. ഏറെ കടമ്പകൾ കടന്നാണ് വിഴിഞ്ഞം തുറമുഖമെന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. പുലിമുട്ട് നിർമ്മാണം ആകെയുള്ള 3,100 മീറ്ററിൽ 1,350 മീറ്ററാണ് പൂർത്തിയാക്കാൻ ഇതുവരെ കഴിഞ്ഞത്. 1,800 മീറ്റർ പൂർത്തിയാക്കാൻ ഇതിൽ 13 ലക്ഷം അദാനി ഗ്രൂപ്പിന്റെ കൈവശമുണ്ട്. ഉപരോധം നീണ്ടാൽ പുലിമുട്ട് നിർമ്മാണവും നീളും. അധികൃതരും ജനങ്ങളും പിന്തുണച്ചാൽ പദ്ധതിയുടെ പൂർത്തീകരണം കയ്യെത്തും ദൂരത്താണ്. അതിനുള്ള സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്.